നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദശകത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വികസനത്തിന്റെ കേന്ദ്രമായി ഉയർത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യൻ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ രൂപീകരിച്ച പാർലമെന്ററി സർവകക്ഷി സംഘത്തിന്റെ പര്യടനം തുടരുന്നു. സംസ്ഥാനത്തെ 86 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും നടന്ന വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. IPL ക്രിക്കറ്റ് ഒന്നാം ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദശകത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വികസനത്തിന്റെ കേന്ദ്രമായി ഉയർത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആക്ട് ഫാസ്റ്റ് എന്ന പ്രത്യയശാസ്ത്രത്തോടെയാണ് വടക്ക് കിഴക്കൻ മേഖലയ്ക്കായി പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സിക്കിമിൽ പറഞ്ഞു. സിക്കിമിൽ നിരവധി വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. സിക്കിം സംസ്ഥാന രൂപീകരണത്തിന്റെ 50th വാർഷികത്തിന്റെ സ്മാരക നാണയം, സുവനീർ നാണയം, സ്റ്റാമ്പ് എന്നിവ നരേന്ദ്രമോദി പുറത്തിറക്കി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുമായി സഹകരിച്ച് രാഷ്ട്രപതി ഭവൻ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ സാഹിത്യ സമ്മേളനം ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രപതി ഭവൻ സാംസ്കാരിക കേന്ദ്രത്തിലെ പരിപാടിയിൽ കവി സമ്മേളനം, ഇന്ത്യയിലെ ഫെമിനിസ്റ്റ് സാഹിത്യം, സാഹിത്യത്തിലെ മാറ്റവും മാറ്റത്തിന്റെ സാഹിത്യവും തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ സെഷനുകൾ നടത്തും. ദേവി അഹല്യാഭായ് ഹോൾക്കറുടെ കഥാവതരണത്തോടെ സമ്മേളനം അവസാനിക്കും. ഭീകരപ്രവർത്തനം ലാഭകരമല്ലെന്നും അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി വാർഷിക ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരതയ്ക്കെതിരായ തന്ത്രവും പ്രതികരണവും ഇന്ത്യ പുനർനിർവചിച്ചിട്ടുണ്ട്. പാകിസ്ഥാനുമായി ഇന്ത്യയുടെ ഇടപെടലും സംഭാഷണത്തിന്റെ വ്യാപ്തിയും പുനഃക്രമീകരിച്ചിരിക്കുന്നു. ഇനി ചർച്ചകളുണ്ടാകുമ്പോഴെല്ലാം അത് ഭീകരതയെക്കുറിച്ചും പാക് അധീന കാശ്മീരിനെക്കുറിച്ചും മാത്രമായിരിക്കുമെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിൽ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മെയ്ക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിനിന്റെ വിജയം കാണുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്തുവെന്നും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ രൂപീകരിച്ച പാർലമെന്ററി സർവകക്ഷി സംഘത്തിന്റെ പര്യടനം തുടരുന്നു. അതിർത്തി ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും രാജ്യത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും പനാമയിൽ സർവകക്ഷി സംഘത്തെ നയിക്കുന്ന കോൺഗ്രസ് MP ശശി തരൂർ പറഞ്ഞു. ഡെസ്ക് റിപ്പോർട്ട്.
പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയുടെയും കശ്മീരിന്റെയും സമ്പദ്വ്യവസ്ഥയെ തകർക്കാൻ പാകിസ്ഥാൻ സൈന്യം തയ്യാറാക്കിയ ഗൂഢലക്ഷ്യങ്ങളുടെ ഭാഗമാണെന്നും ശശി തരൂർ അഭിപ്രായപ്പെട്ടു. NCP MP സുപ്രിയ സുലെയുടെ നേതൃത്വത്തിൽ സർവകക്ഷി പ്രതിനിധി സംഘം ദക്ഷിണാഫ്രിക്കൻ പാർലമെന്റിൽ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യക്കൊപ്പം നിൽക്കുമെന്ന് മന്ത്രിമാർ വാഗ്ദാനം ചെയ്തതായി സുപ്രിയ സുലെ പറഞ്ഞു. BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിൽ മറ്റൊരു പ്രതിനിധി സംഘം സൌദി അറേബ്യയിലെ റിയാദിൽ വിദേശകാര്യ സഹമന്ത്രി ആബേൽ ബിൻ അഹമ്മദ് അൽ ജുബൈറുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ഏകോപിത നടപടിയും പാകിസ്ഥാനിലെ തീവ്രവാദ അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്തതും യോഗത്തിൽ പാണ്ഡെ വിശദീകരിച്ചു. റോമിൽ BJP MP രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി പ്രതിനിധി സംഘം വിദേശകാര്യ സുരക്ഷാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി പാർലമെന്ററി സൌഹൃദ ഗ്രൂപ്പുമായി പ്രതിനിധി സംഘം ആശയവിനിമയം നടത്തി. ആഗോള ഭീകരതയ്ക്കെതിരെ ഇരു രാജ്യങ്ങൾക്കും കൃത്യമായ നിലപാടുണ്ടെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. ശിവസേന MP ശ്രീകാന്ത് ഷിന്റെ നേതൃത്വം നൽകിയ സംഘം കോങ്കോയിലെത്തി. JDU MP സഞ്ജയ് ഝായുടെ നേതൃത്വത്തിലെ സംഘം ഇന്തോനേഷ്യൻ വിദേശകാര്യ ഉപമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. DMK MP കനിമൊഴി കരുണാനിധിയുടെ നേതൃത്വത്തിലെ സംഘത്തിന് ഗ്രീസിൽ ഗ്രീക്ക് പാർലമെന്ററി പ്രതിനിധി സംഘം സ്വീകരണം നൽകി. ഭീകരതയ്ക്കെതിരായ നീക്കത്തിൽ ഇന്ത്യക്കൊപ്പം ചേരുന്ന ഗ്രീക്ക് ഭരണാധികാരികളെ കനിമൊഴി നന്ദി അറിയിച്ചു.
റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്ന് ക്രെംലിൻ സ്ഥിരീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണത്തെ തുടർന്നാണ് സന്ദർശനം. 2021 ന്യൂഡൽഹിയിൽ നടന്ന 21st ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത്. കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി മോദി 2 തവണ റഷ്യ സന്ദർശിച്ചിരുന്നു. കണ്ണൂർ ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ തുറന്നു പ്രവർത്തിക്കുന്നതിന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് നിർദ്ദേശം നൽകിയതായി BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ അറിയിച്ചു. ഇക്കാര്യം കേന്ദ്രമന്ത്രി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. US സന്ദർശിക്കുന്ന വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി US ഡെപ്യൂട്ടി വിദേശകാര്യ സെക്രട്ടറി ക്രിസ് ലാൻഡോവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ടയിലെ മണിമല നദിയിൽ ഓറഞ്ചും കോട്ടയത്തെ മീനച്ചിൽ, കോഴിക്കോട് കോരപ്പുഴ, വയനാട്ടിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാഞ്ഞിരപ്പുഴ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതിനാൽ ജലനിരപ്പ് 93.5 മീറ്ററിലെത്തിയാൽ ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തുമെന്ന് അധികൃതർ പറഞ്ഞു. എന്നാൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അവർ വ്യക്തമാക്കി. മണ്ണിടിച്ചിൽ മൂലമുണ്ടായ തടസ്സം നീക്കിയതിനാൽ കണ്ണൂർ കൊട്ടിയൂർ പാൽച്ചുരം റോഡിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചതായി കണ്ണൂർ ജില്ലാ കലക്ടർ അറിയിച്ചു. എന്നാൽ രാത്രി യാത്രയ്ക്ക് നിയന്ത്രണം ഉണ്ടായിരിക്കും. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് ഇടുക്കിയിൽ ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും മരം വീഴ്ചയും ഉണ്ടായതിനെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇടുക്കി ജില്ലാ ഭരണകൂടം കർശന ജാഗ്രത പാലിക്കുന്നുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ 86 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും നടന്ന വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ യോഗമാണ് അന്തിമ വിജ്ഞാപനം അംഗീകരിച്ചത്. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും വാർഡുകളുടെ എണ്ണം പുനർനിശ്ചയിച്ച് ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഇതനുസരിച്ച് മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കുറഞ്ഞത് 26ഉം കൂടിയത് 53ഉം വാർഡുകളുണ്ടാകണം. കോർപ്പറേഷനുകളിൽ അവ യഥാക്രമം 56ഉം 101ഉം ആണ്. 2011 സെൻസസ് അടിസ്ഥാനമാക്കിയാണ് വാർഡുകളുടെ എണ്ണം പുതുക്കിയത്. ഡീലിമിറ്റേഷൻ പ്രക്രിയയുടെ ആദ്യഘട്ടം പൂർത്തിയായതോടെ സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ 17,337 വാർഡുകളും 87 മുനിസിപ്പാലിറ്റികളിൽ 3,241 വാർഡുകളും 6 കോർപ്പറേഷനുകളിൽ 421 വാർഡുകളുമാണ് ഉണ്ടാവുക. രണ്ടാം ഘട്ടത്തിൽ 152 ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വാർഡ് വിഭജനമാണ് നടക്കുക. സംസ്ഥാനത്ത് അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ഇതിനായി തീരദേശ ജില്ലകളിൽ കൺട്രോൾ റൂം തുറക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചതിന്റെ പ്രയോജനം പൂർണ്ണമായും ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പാലക്കാട്ടെ നെൽ കർഷകർ. നെല്ലിന്റെ താങ്ങുവില കിലോയ്ക്ക് 69 രൂപ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് അനുമതി നൽകിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
താങ്ങുവില വർധന അതേപടി നടപ്പിലായാൽ കേരളത്തിൽ 1 കിലോ നെല്ലിന് 28.89 രൂപ കർഷകർക്ക് ലഭിക്കുക. നിലവിൽ 1 കിലോയ്ക്ക് 28.20 രൂപ നിരക്കിലാണ് സപ്ലൈകോ നെല്ലെടുക്കുന്നത്. ഇതിൽ 23 രൂപ കേന്ദ്ര വിഹിതവും 5.20 രൂപ കേരളത്തിന്റെ പ്രോത്സാഹന വിഹിതവുമാണ്. ഇതിനു പുറമെ 12 പൈസ കൈകാര്യ ചെലവിനത്തിലും നൽകുന്നുണ്ട്. താങ്ങുവില വർധനവിന് അനുസരിച്ച് പ്രോത്സാഹന വിഹിതം കുറയ്ക്കാതിരുന്നാൽ മാത്രമേ വർധനവിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കുകയുള്ളൂവെന്നാണ് കർഷകർ പറയുന്നത്. കേന്ദ്ര വിഹിതത്തിനനുസരിച്ച് പ്രോത്സാഹന വിഹിതം കൂടി കൂട്ടി കൂടുതൽ തുക ലഭ്യമാക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നുണ്ട്. കിലോയ്ക്ക് 30 രൂപയെങ്കിലും ലഭ്യമാക്കണമെന്നാണ് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ ആവശ്യം.
IPL ക്രിക്കറ്റ് 1-ാം ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 മൊഹാലിയിലാണ് മത്സരം. കോഴിക്കോട് വിലങ്ങാട് മേഖലയിൽ പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജനജീവിതത്തെ ബാധിച്ചു. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലിൽ നാശനഷ്ടമുണ്ടായ വിലങ്ങാട്ടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വൈകുന്നതായി ആരോപിച്ചാണ് ഹർത്താൽ. MP വീരേന്ദ്രകുമാറിന്റെ ഓർമ്മയ്ക്കായി മാതൃഭൂമി ഏർപ്പെടുത്തിയ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പാണ്ഡുരംഗ ഹെഡ്ഗേക്ക് കോഴിക്കോട്ട് സമർപ്പിച്ചു. പരിസ്ഥിതി ജലസംരക്ഷണ പ്രവർത്തകനായ രാജേന്ദ്ര സിംഗാണ് പുരസ്കാരം സമർപ്പിച്ചത്. സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 71,160 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 8,895 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ ദശകത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ വികസനത്തിന്റെ കേന്ദ്രമായി ഉയർത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരെ ഇന്ത്യൻ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കാൻ രൂപീകരിച്ച പാർലമെന്ററി സർവകക്ഷി സംഘത്തിന്റെ പര്യടനം തുടരുന്നു. സംസ്ഥാനത്തെ 86 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും നടന്ന വാർഡ് വിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. IPL ക്രിക്കറ്റ് 1-ാം ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.